പെറ്റമ്മയോളം വരില്ല പോറ്റമ്മമാർ. അവർ എത്ര തന്നെ സ്നേഹമുള്ളവരായാലും അവരോട് എത്ര സ്നേഹമുണ്ടായാലും അതുപോലെ തന്നെയാണ് ഭാഷയും. മാതൃഭാഷയോളം പോരില്ല മറ്റൊരു ഭാഷയും. സ്വപ്നങ്ങൾക്കൊരു ഭാഷയുണ്ടെങ്കിൽ അത് മാതൃഭാഷ മാത്രമാണ്. പക്ഷെ മാതൃഭാഷ എന്ന് നമ്മൾ തന്നെ മനസ്സിൽ തീർച്ചപ്പെടുത്തുന്ന ഭാഷയ്ക്ക് ഈ ഭംഗിയും ആർദ്രതയുമെല്ലാം കിട്ടുള്ളൂ. മലയാളമാണ് നമ്മുടെ മാതൃഭാഷയെന്ന് ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന ഇളം തലമുറകൾക്ക് കൂടി ബോധ്യപ്പെടേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞായിരുന്നു സിഡ്നിയിലെ വിവിധ സംഘടനകൾ ഒരു ചർച്ചാവേദിയുമായി ഒത്തുചേർന്നത്. സിഡ്നി മലയാളി അസോസിയേഷന് പുറമെ അക്ഷരശ്രീ, ബാലകൈരളി, കേരളനാഥം, മലയാളി പത്രം, SMR തുടങ്ങിയവയുടെ ഈ കൂട്ടായ്മ ഗൗരവമേറിയ ചർച്ചകൾക്കൊപ്പം കവിതകളും ലഘുചിത്രവുമെല്ലാമുള്ള ഒരു സായാഹ്നമായിരുന്നു. മലയാളത്തിന് ശ്രേഷ്ഠഭാഷാ പദവി ലഭിച്ച ശേഷം സിഡ്നിയിൽ നടക്കുന്ന രണ്ടാമത്തെ കൂട്ടായ്മയായിരുന്നു ഇത്. ന്യൂ സൌത്ത് വെയിൽസ് എഥനിക് കമ്മ്യൂണിറ്റീസ് കൌൺസിൽ വൈസ് ചെയർമാൻ പത്മനാഭൻ കറാമിലാണ് ചർച്ച നയിച്ചത്. ശ്രേഷ്ഠഭാഷയെക്കുറിച്ചും മലയാള ഭാഷ കടന്നുവന്ന വഴുത്താരകളെക്കുറിച്ചുമുള്ള വിവരണങ്ങൾ പരിപാടി കേൾക്കാനെത്തിയ പലർക്കും മലയാളത്തെക്കുറിച്ച് പുത്തൻ അറിവ് പകർന്നു.
എന്താണ് ശ്രേഷ്ഠഭാഷ അഥവാ ക്ലാസിക്കൽ ലാംഗ്വേജ്? പുരാതനവും അതേസമയം സ്വന്തമായ സാഹിത്യ സംസ്കാരവും പുലർത്തുന്ന ഭാഷയാണ് ശ്രേഷ്ഠഭാഷ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി, ഭാഷയ്ക്ക് 1500 മുതൽ 2000 വർഷം വരെ പഴക്കമുണ്ടായിരിക്കണം. രണ്ടാമതായി, സ്വന്തമായൊരു സാഹിത്യശാഖ ഉണ്ടായിരിക്കണം. മൂന്നാമതായി, വ്യക്തമായൊരു ചരിത്രവും സാംസ്കാരിക പാരമ്പര്യവും ഉള്ളതായിരിക്കണം. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും മലയാളത്തിൻ്റെ ശ്രേഷ്ഠഭാഷ പദവിക്ക് വേണ്ടി ഒട്ടേറെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. തുടർന്ന് കേരള സർക്കാർ രൂപം കൊടുത്ത വിദഗ്ധ സമിതി നിരത്തിയ തെളിവുകളാണ് ശ്രേഷ്ഠഭാഷ പദവി ലഭിക്കാൻ കാരണമായത്. ഇതിൽ പ്രധാനമായവ: BC 277 മുതൽ 31 കാലഘട്ടത്തിലെ അശോകന്റെ ശിലാശാസനത്തിലെ കേരളം എന്ന വാക്ക്, BC 1 പുളിമാൻ കോശ് വീരക്കൽ ലിഖിതം, AD 5 നിലമ്പൂർ നെടുകണ്ഠം ശിലാരേഖകൾ എന്നിവയാണ്.
എന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ മുറ്റത്ത് സുരേഷ് കണ്ട ഒരു മൈനയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കേവലം 30-40 വർഷത്തെ തിരിഞ്ഞു നോട്ടത്തിൽ ഓർത്തെടുക്കുന്ന ആ കിളിനാദത്തിലൂടെ നമ്മുടെ സ്വന്തം മലയാളം എന്ന മൈനയെ മുറ്റത്തെത്തിച്ച, അല്ലെങ്കിൽ അത് എത്തിപ്പെട്ട ഒരു ചരിത്രം നമുക്ക് വിശകലനം ചെയ്യാം. ദ്രാവിഡ സാംസ്കാരിക ഭാഷയായ തമിഴിൽ നിന്നും ശ്രേഷ്ഠ പുരാതനമായ സംസ്കൃതത്തിൽ നിന്നും പ്രയോഗത്താൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഭാഷയായാണ് നാം മലയാളത്തെ കണക്കാക്കുന്നത്. ചെന്തമിഴിനെയും സംസ്കൃതത്തെയും യോജിപ്പിച്ചപ്പോൾ ഭാരതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അക്ഷരമാലകളുള്ള ഭാഷയായി മാറിയതുകൊണ്ടാവണം ഒരു പക്ഷേ പണ്ട് സുരേഷ് കണ്ട ആ മൈന ക്ലാ 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 ക്ലീ 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 എന്ന് തന്നെ ചലിച്ചത്.
സ്കൂളിലെ മലയാളം ക്ലാസ്സുകളിൽ പഠിച്ച കവിതകളുമായി പഴയ കാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കുമൊരുക്കി ഈ പരിപാടി. മലയാളത്തിൽ പിച്ചവച്ച് തുടങ്ങുന്ന പുത്തൻ തലമുറയിലെ OC മലയാളി കുട്ടികളെപ്പോലും പിടിച്ചിരുത്താൻ കഴിയുന്നതാണ് ചങ്ങമ്പുഴയുടെ കവിതകളുടെ മാധുര്യമെന്ന തിരിച്ചറിവും ഈ സായാഹ്നം പകർന്നു.
കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർപ്പു പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി കനകച്ചേലങ്ക കീലുങ്ങി കീലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർപ്പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകും ഉടയാടയിൽ ഒളിയലകൾ ചിന്നി അഴകൊരുടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹന ശുഭനർത്തനമാടുന്ന ഇമഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ മതിമോഹന ശുഭനർത്തന.
പ്രവാസി മലയാളികൾക്ക് മലയാളം കൊണ്ട് എന്ത് കാര്യം എന്ന് പലപ്പോഴും ചോദിച്ചു കേട്ടിട്ടുണ്ട്. ഏതു നാട്ടിൽ ജീവിക്കുന്നു അവിടുത്തെ ഭാഷയല്ലേ നമ്മുടെ കുട്ടികൾ പഠിച്ചു വളരേണ്ടത് എന്നും ഓരോ ഭാഷയും സംസ്കാരവും അതിൻ്റെതായ തനിമയോടെ നിലനിർത്താൻ സർക്കാർ തന്നെ ലക്ഷക്കണക്കിന് ഡോളർ മുടക്കുന്ന ഓസ്ട്രേലിയയിൽ മലയാളികളുടെ ഈ ചിന്ത തന്നെ അപ്രസക്തമാണെന്ന വിലയിരുത്തലാണ് പരിപാടിയിൽ ഉയർന്നു കേട്ടത്.
മലയാളമേ നിന്നുടെ വാക്കുകൾക്കുള്ളത്ര മധുരം തുടിക്കുന്നതേതു ഭാഷ മലയാളമേ നിന്റെ വാക്കുകൾക്കുള്ളത്ര മധുരം തുടിക്കുന്നതേതു ഭാഷ. അതെ, മലയാളിക്ക് മലയാളം മധുരമാണ്. അങ്ങനെയായിരിക്കണം. ഓരോ വ്യക്തിക്കും അവന്റെ മാതൃഭാഷ മധുരം തുടിക്കുന്നതായിരിക്കണം. എന്നാൽ കേരളത്തിലും അതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള മലയാളികൾക്ക് മലയാളം അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന ദുഃഖകരമായ സത്യം അവഗണിക്കാനാവില്ല. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിരിക്കുന്ന ഈ സാഹചര്യം ഓരോ മലയാളിക്കും തന്റെ ഭാഷയോടുള്ള സ്നേഹവും കൂറുമൊക്കെ എത്രമാത്രമെന്ന് പുനർചിന്തനം ചെയ്യുവാനും കുറവുകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുവാനുമുള്ള അവസരം.
ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും, ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂശിയവും, ഇടചേർന്ന ഹൃദയം പുതുപുളകങ്ങൾ ചൂടി.
പ്രവാസിയായ ഒരാളുടെ അമ്മയ്ക്ക് നാട്ടിലെ ആ വർഷത്തെ ഏറ്റവും നല്ലൊരു അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടുന്നു. വീട്ടിലും നാട്ടിലും സുഹൃത്തുക്കൾക്കെല്ലാം വളരെ ആഹ്ലാദം. പക്ഷെ വിദേശത്തുള്ള ആ അമ്മയുടെ ഒരേ ഒരു മകന് മാത്രം ഒരു സന്തോഷമില്ല. അയാൾ പറയുകയാണ്, ആ അമ്മയ്ക്ക് നാട്ടില് എന്തോ അവാർഡോ എന്തോ കിട്ടി, അതുകൊണ്ട് വിദേശത്തുള്ള എനിക്ക് എന്താണ് കാര്യം? അങ്ങനെ ഒരു മകനോ മകളോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭാഗ്യഹീനയായ ഒരു അമ്മയായിരിക്കാം അവർ. സാധാരണഗതിയിൽ അമ്മയേക്കാൾ ആഹ്ലാദവും അഭിമാനവുമായിരിക്കും മക്കൾക്ക്. അമ്മയോടൊപ്പം ആ മക്കളും അംഗീകരിക്കപ്പെടുകയാണ് അവരെ. മാതൃഭാഷ നമ്മുടെ അമ്മയെ പോലെയാണ്, അല്ലെങ്കിൽ നമ്മുടെ അമ്മ തന്നെ നമുക്ക് പറയാം. ഭാവിയിൽ ഈ അംഗീകാരം കൊണ്ട് നമ്മുടെ ഭാഷയ്ക്ക് ഉണ്ടായേക്കാവുന്ന ഗുണകരമായ കാര്യങ്ങളെ പറ്റിയാണ്. അതിലൊന്നാമതായിട്ട് മലയാളം അറിഞ്ഞില്ലെങ്കിലും സാരമില്ല, ഞങ്ങളുടെ കുട്ടികൾ എന്തിനു മലയാളം പഠിക്കണം എന്നുള്ള നമ്മൾ ചില മാതാപിതാക്കളുടെയെങ്കിലും അവരെ മലയാളത്തിനോടുള്ള അവഗണന മനോഭാവവും തോന്നലുകളും മാറി അവര് കുട്ടികളെ മലയാളവും മലയാള സംസ്കാരവും പഠിപ്പിക്കാൻ അവർക്ക് തോന്നിയേക്കാം.
എൻ്റെ ഭാഷ നമ്മുടെ ഭാഷ മഹത്തരമാണെന്ന തിരിച്ചറിവിൻ്റെ വൈകാരികമായ ഒരു തലം, അല്ലെങ്കിൽ അഭിമാനത്തിൻ്റെ ഒരു നിമിഷം, ഇവയൊക്കെയാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന മലയാളം എന്ത് നേട്ടമാണ് നമുക്ക് കൊണ്ടുവരുന്നത് എന്ന കാര്യത്തിൽ നേട്ടങ്ങളുടെ പട്ടികയിൽ ആദ്യത്തേതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്.
ഭാഷ പഠിക്കുമ്പോൾ അതിലൂടെ പഠിക്കുന്നത് ഒരു സംസ്കാരം മാത്രമല്ല, പ്രകൃതിയോടും മനുഷ്യരോടുമുള്ള സ്നേഹം കൂടിയാണെന്ന മഹത്വചനങ്ങൾ ഓർമ്മപ്പെടുത്താനും ഈ കൂട്ടായ്മ ഉപകരിച്ചു.
മരമായിരുന്നു ഞാൻ പണ്ട് ഒരു മഹാനദിക്കരയിൽ, നദിയുടെ പേര് ഞാൻ മറന്നുപോ. നൈലോ യൂഫ്രട്ടീസോ യാങ്സിയോ യമുനയോ, നദികൾക്കെന്നെ കാളും ഓർമ്മ കാണണം, അവർ കടലിൽ ചിറകുള്ള സഞ്ചാരപ്രിയർ, നിലത്തെഴുതാൻ പഠിച്ചവർ പറയാൻ പഠിച്ചവർ.
ഇത്തരം ചർച്ചകൾക്കും കൂട്ടായ്മകൾക്കും അപ്പുറം ഭാഷയെ പുതുതലമുറകളിലേക്കും പുതുകാലഘട്ടത്തിലേക്കും കൊണ്ടുപോകാൻ വേണ്ട ക്രിയാത്മകമായ ഇടപെടലുകൾ ഓരോ മലയാളിയിൽ നിന്നും ഉണ്ടാകണം എന്ന അഭിപ്രായമാണ് ചർച്ചയിൽ ഉയർന്നത്.
ഇതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഈ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലാണ് സഞ്ചാരകരും വ്യക്തികളും മുന്നോട്ട് വരേണ്ടതെന്ന് ഞാൻ ഇവിടെ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ബാലകാരുടെ കുട്ടികൾ, അടുത്തു വരുന്ന ഓണത്തിന്റെ ഫംഗ്ഷനിൽ ഒരു കവിത അവിടെ അവതരിപ്പിക്കുന്നതായിരിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു.
ഇതിൽ എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, നമ്മുടെ ഏറ്റവും വലിയ സംഘടനയായ മലയാളി അസോസിയേഷനിലെ മിക്ക പരിപാടികളും സാധാരണ മലയാളത്തിൽ തുടങ്ങിയിട്ട് ഇംഗ്ലീഷിലാണ് അവസാനിക്കാറുള്ളത്. അതുപക്ഷെ നമ്മുടെ പഴയ ആൾക്കാരൊക്കെ മലയാളം മറന്നോ എന്ന് എനിക്ക് സംശയം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഭാഷയെ സംരക്ഷിക്കുവാനായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന മലയാളികൾ കൂടുന്ന എല്ലാ സംഘടനകളിലും പരമാവധി മലയാളം ഉപയോഗിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.
പെറ്റമ്മയും പോറ്റമ്മയും ഒരുപോലെ എങ്ങനെ സ്നേഹിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പെറ്റമ്മയെ മറക്കാനും പറ്റില്ല, പോറ്റമ്മയെ ഇട്ട് പോകാനും പറ്റില്ല. അപ്പോ അങ്ങനെ അടുത്ത തലമുറയിലേക്ക് മലയാള ഭാഷ നമുക്ക് എങ്ങനെ പരിപോഷിപ്പിക്കാൻ പറ്റുന്ന ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇടയിൽ എന്നെയൊക്കെ സംബന്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളായി ഇപ്പൊ ഒരു നല്ലൊരു പുസ്തകം വായിച്ചിട്ട്, നല്ലൊരു മലയാള പുസ്തകം വായിച്ചിട്ട് ഒരു മൊബൈൽ ലൈബ്രറി പോലെ അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് അവൈലബിൾ ആണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും. എന്നെ പോലെയുള്ളവർക്ക് അത് ഒത്തിരി ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ അടുത്ത തലമുറയിലേക്ക് മലയാളം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മോസ്റ്റ്ലി പണിപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അതിന് മുമ്പായിട്ട് നമ്മുടെ ഇടയിൽ തന്നെ മലയാളം ഒന്ന് പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഈ അടുത്ത കാലത്ത് ഞാൻ കുറച്ച് പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ അടുത്ത കാലത്ത് കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ട്, അവനൊന്നും നന്നായിട്ട് ഇംഗ്ലീഷ് പറയാനൊന്നും അറിയത്തില്ല എന്ന് പറയുന്ന പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇത് ശരിയായൊരു പ്രവണതയാണ്. നമ്മുടെ ആൾക്കാർ കൂടുമ്പോൾ മലയാളം പറയാനായിട്ട് നമുക്ക് തന്നെ ഒരു അവജ്ഞയുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മലയാളം
പോഷിപ്പിക്കുന്നത് പറയുമ്പോൾ അത് ഇംഗ്ലീഷിനെയും കൊല്ലും മലയാളത്തിനെയും കൊല്ലും. അപ്പോൾ അത് രണ്ടും കൊല്ലാതെ രണ്ടിനെയും ജീവിപ്പിക്കാനുള്ള വേർഡ് നോക്കുകയാണെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ വളരെ നന്നായിരിക്കും. കാരണം രണ്ട് ഭാഷയും നമുക്ക് വേണം, രണ്ടും ജീവിക്കാനുള്ളതല്ലേ.
ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഭാഷ എന്ന് പറയുന്നത്, സംസ്കാരം എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ അവധാനതയോടുകൂടെ സമീപിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വൈകാരികമായിട്ട് എടുക്കുന്നതിനെ കണക്കൂട്ടാനായിട്ട് വളരെ വ്യക്തമായ ചിന്തയോടുകൂടി സമീപിക്കുന്നതും അതോടൊപ്പം ആംഗല ഭാഷയുടെ അടിമത്വത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആംഗല ഭാഷയുടെ അടിമത്വം കൊണ്ടാണ് പലപ്പോഴും നമ്മൾ മലയാളത്തെ അവഗണിക്കുന്നത് എന്ന് പറഞ്ഞു പറ്റുന്നത് പൂർണ്ണമായി ശരിയായ കാര്യമല്ല. നമ്മൾ അത് മനസ്സിലാക്കുകയും വേണം.
വീട്ടിൽ എത്രമാത്രം വടിയെടുത്ത് കാണിച്ച് മലയാളം പറയണമെന്ന് നിർബന്ധിക്കുന്ന മാതാപിതാക്കളുണ്ട്, എനിക്കറിയാം വളരെ വ്യക്തമായിട്ട്. അങ്ങനെയുള്ളവർ മാത്രമേ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിൽ പോലും ഉണ്ട്. എന്നിട്ടും നമ്മുടെ മലയാള കൂട്ടായ്മകളിൽ ചെല്ലുമ്പോൾ അവര് മലയാളം നമ്മൾ വളരെ കർക്കശമായിട്ട് വീട്ടിൽ പറഞ്ഞാലും അവർ കൂടുമ്പോൾ അവർ മലയാളം പറയാറില്ല, അവർ ഇംഗ്ലീഷ് പറയുള്ളൂ. അവിടെ മറ്റ് ഇംഗ്ലീഷ് കണ്ട പിള്ളേരുണ്ടായിട്ടില്ല, നമ്മുടെ പിള്ളേർ മാത്രമേ ഉള്ളൂ. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
അപ്പൊ ഞാൻ ജനിച്ചോടമൊക്കെ മിഡിൽ ഈസ്റ്റ് ആയിരുന്നു. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അവിടെ ജനിച്ചോടനും എനിക്ക് മലയാളത്തിനോട് അത്രയും താല്പര്യവും നമ്മുടെ നാടിനോട് അത്രയും സ്നേഹം വരാനുള്ളൊരു കാര്യം എൻ്റെ ഉപ്പയും ഉമ്മയാണ്. ഞാൻ എനിക്കിപ്പോഴും ഓർക്കാൻ പറ്റുന്ന ആ ഇ, അതുകൂടാതെ തറാപ്പറ, ഇതൊക്കെ എന്നെ ഉപ്പ ആദ്യം പഠിപ്പിച്ചത്. ABCയിലോ നഴ്സറി റാങ്ക്സോ അല്ല.
ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയതിന് പിന്നാലെയുള്ള ഒരു ആവേശം മാത്രമായി ഈ ഒത്തുചേരൽ അവസാനിക്കരുത് എന്ന കാര്യത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നു. അതിനായി വീണ്ടും കാണാമെന്ന ഉറപ്പോടെയാണ് ഭാഷയ്ക്കു വേണ്ടിയുള്ള ഭാഷാസ്നേഹികളുടെ ഈ സായാഹ്നം പിരിഞ്ഞത്.
വന്നിപ്പിൻ മാതാവിനെ വന്നിപ്പിൻ മാതാവിനെ വന്നിപ്പിൻ വരതയെ വന്നിപ്പിൻ മാതാവിനെ വന്നിപ്പിൻ മാ